واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന പട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹാദിഹിൽ ആയ അൽ മുഅ്മിനൂൻ സൂറത്തിലെ 60-61 ആയത്തിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്താണ് ആ രണ്ട് ആയത്തുകളിലുള്ളത്? വല്ലദീന യുഖൂന മാ ആതൂ വഖുലൂബുഹും വജിലതുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. വല്ലദീന യുഖൂന മാ ആതൂ, അവർ ചെയ്യേണ്ടത് ചെയ്യുന്നവരാണ്. നിസ്കാരമാകട്ടെ, സകാത്താകട്ടെ, മറ്റു കർമ്മങ്ങളാകട്ടെ, അവർ ചെയ്യേണ്ടത് ചെയ്യും. വഖുലൂബുഹും വജിലതുൻ, അതോടൊപ്പം തന്നെ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു പറക്കുന്നതാണ്. അവർ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. വിവിധ രൂപത്തിലുള്ള ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. അതോടൊപ്പം തന്നെ വഖുലൂബുഹും വജിലതുൻ, അവരുടെ ഹൃദയം പേടിച്ചു പറക്കും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണ് എന്നുള്ള ചിന്ത. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരാകുന്നു നന്മയിൽ ധൃതി കാണിച്ചവർ. വഹും ലഹാ സാബിഖൂൻ, ആ നന്മയ്ക്കു വേണ്ടി മുന്നേറിയവർ അവരാണ് എന്ന് അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ള ഈ ആയത്തിനെ കുറിച്ചാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സംശയം. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അഹുമുൽ ലദീന യസ്റബൂന അൽ ഖംറ വയസ്രിഖൂൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് പേടി മനസ്സിൽ, അതവർ കള്ളു കുടിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ മോഷ്ടിക്കുന്നത് കൊണ്ടാണ്, കളവ് നടത്തുന്നത് കൊണ്ടാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു ബേജാർ പേടി, അവരുടെ ഹൃദയം പേടിച്ചു പറക്കാൻ കാരണം അതാണോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. റസൂലുള്ള തിരുത്തി കൊടുത്തു, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ പുത്രി, അങ്ങനെയല്ല കാര്യം, അങ്ങനെയല്ല കാര്യം. വലാകിന്നഹുമുൽ ലദീന യസൂമൂന വയസല്ലൂന വയതസദ്ദഖൂൻ, അവരെന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, സദഖ കൊടുക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, ഈ കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്കുള്ള പേടി എന്ന് പറഞ്ഞാൽ ആ കർമ്മങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുമോ എന്നുള്ള പേടിയാണ്. ആ പേടി അവരുടെ മനസ്സിലുണ്ടാകും. കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അള്ളാഹു ഈ കർമ്മങ്ങൾ സ്വീകരിക്കുമോ, എന്നിൽ നിന്ന് കബൂൽ ചെയ്യുമോ എന്നുള്ള ചിന്തയും അതിലൂടെ വരുന്ന പേടിയുമാണ്. ആ പേടിയെക്കുറിച്ചാണ് വഖുലൂബുഹും വജിലതുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ എന്ന് അള്ളാഹു പറഞ്ഞത്. ഉലൈകല്ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, ആ പേടിയുള്ള ആളുകൾ അത്തരത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അള്ളാഹു ഇത് സ്വീകരിക്കുമോ എന്ന പേടി, ആ ചിന്തയുള്ള ആളുകളാണ് നന്മയിൽ ധൃതി കാണിച്ചവർ എന്ന് അള്ളാഹു തആല പരിചയപ്പെടുത്തിയതിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കർമ്മങ്ങൾ അള്ളാഹു കബൂൾ ചെയ്യുമോ എന്നുള്ള ചിന്തയും പേടിയും, ആ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള പ്രാർത്ഥനാ മനസ്സും ഒരു സത്യവിശ്വാസിയുടെ വലിയൊരു ഗുണമാണ്, വലിയ ഗുണമാണ്. ഇബ്നുദ്ദീൻ റഹിമഹുള്ള പറഞ്ഞു, അൽ ഖൗഫു അലൽ അമലി അല്ലാ യുതഖബ്ബൽ അശദ്ദു മിനൽ അമൽ, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമോ എന്നുള്ള പേടിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രയാസകരമായിട്ടുള്ള കാര്യം. കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് കർമ്മങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള പേടി മനസ്സിൽ വരിക എന്നുള്ളത്. അതെല്ലാവർക്കും വരൂല. നമ്മളൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. റമദാനിൽ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്തു, പക്ഷേ ഈ കർമ്മം അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള പേടി എത്രയാണ് മനസ്സിലേക്ക് വന്നു ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട വിഷയമാണ്. അതൊരു പ്രത്യേക ദറജയാണ്. കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കർമ്മങ്ങൾ ചെയ്തതിന്റെ പേരിൽ, തിന്മ ചെയ്തതിന്റെ പേരിലല്ല. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് റസൂലുള്ള തിരുത്തി കൊടുത്തത്. അങ്ങനെയല്ല, അവർ മോഷ്ടിക്കുന്നവരോ കള്ളുകുടിക്കുന്നവരോ അല്ല. സൽക്കർമ്മം ചെയ്യുമ്പോൾ തന്നെ അവർക്ക് പേടിയാണ്. അതവരുടെ ഈമാനിന്റെ, അവരെ കുറിച്ചാണല്ലോ പറഞ്ഞത് അവർ നന്മയിൽ ധൃതി കാണിച്ചവരാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. കർമ്മങ്ങൾ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ധാരാളമായി റമദാനിൽ ചെയ്തു. ആ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ചിന്തയും പേടിയും, അള്ളാഹു സ്വീകരിക്കണമേ, അള്ളാഹു ഇനി സ്വീകരിക്കണമേ, എന്റെ കർമ്മങ്ങൾ നീ കബൂൾ ചെയ്യണമേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും വരേണ്ട സന്ദർഭങ്ങളാണ്. ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ കൂടെയുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥനാ മനസ്സ്. കർമ്മങ്ങൾ സ്വീകരിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥനാ മനസ്സ്, അത് ഏത് കർമ്മങ്ങളുടെ കൂടെയും ഉണ്ടാകണം. നമ്മൾ എത്ര വലിയ കർമ്മങ്ങൾ ചെയ്താലും ആത്മാർത്ഥമായി ചെയ്താലും ഒരുപാട് ന്യൂനതകൾ അതിലുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കർമ്മങ്ങൾക്ക് അല്ലാഹു എന്നിൽ നിന്ന് സ്വീകരിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമുക്കൊരു ബേജാറുണ്ടാകണം, ആ വിഷയത്തിൽ നമുക്ക് പ്രത്യേക ചിന്തയുണ്ടാകണം. അതാണ് ഇവിടെ ഈ ആയത്തും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണവും പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം നമ്മളെല്ലാവരും കേട്ടുപഠിച്ചവരാണ്. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഇൽ. അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പുതുക്കി പണിയുകയാണ്. ആ സമയത്ത് അള്ളാഹു കൽപ്പിച്ചതാണ്. അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം, കൽപ്പന പ്രകാരമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അത് ചെയ്യുന്നത്. ആ സമയത്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും പ്രാർത്ഥിക്കുന്നത്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന സഹോദരങ്ങളെ അള്ള കൽപ്പിച്ചതാണ്. അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നു, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നു. ആ പ്രവർത്തനം ചെയ്യുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് പറയുകയാണ്, ഞങ്ങൾ ഈ ചെയ്ത പ്രവർത്തനം അള്ളാഹുവെ നീ സ്വീകരിക്കണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന മനസ്സ്. സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കണം ഈ വിഷയം. നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു, യാതൊരു ഉറപ്പില്ല അള്ളാഹു അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അള്ളാഹു സ്വീകരിക്കാതിരിക്കാനുള്ള വല്ല കാരണവും നമ്മളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾക്കറിയില്ല. നമ്മുടെ നിസ്കാരമാകട്ടെ, നമ്മുടെ നോമ്പാകട്ടെ, ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും. അതിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിന്റെ പോരായ്മ തീർക്കാനാണ് ഈദുൽ ഫിത്റിലുള്ള, അല്ലെങ്കിൽ ഈദ് ദിവസത്തിൽ, അല്ലെങ്കിൽ ഫിത്ർ സകാത്ത് നമ്മൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. അത് തുഅമത്തുൽ മസാകീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സകാത്ത് നിർബന്ധമാക്കിയത് എന്തിനാണ്? സാധുക്കൾക്ക് ഭക്ഷണം എന്നോണമാണ്. വതുഹറത്തുൽ സായിമീൻ, നോമ്പുകാർക്ക് ഒരു ശുദ്ധിയാണ്. അവരുടെ നോമ്പിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ടാകും, അതിനൊരു ശുദ്ധീകരണം എന്നോണമാണ് ഈദുൽ ഫിത്റിനോടനുബന്ധിച്ച് ഫിത്ർ സകാത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കണം. റസൂൽ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, നിസ്കാരത്തെ സംബന്ധിച്ചാണ്. നമ്മളൊക്കെ ഒരുപാട് കാലമായി സ്ഥിരമായി നിസ്കരിക്കുന്നവരാണ്. പക്ഷേ അള്ളാഹു നമ്മുടെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന റജുല ലയുസല്ലി സിത്തീന സനത്തൻ. ഒരു മനുഷ്യൻ 60 വർഷം നിസ്കരിക്കുന്നു, 60 വർഷമാണ് അയാൾ നിസ്കരിക്കുന്നത്. വലാ തുഖ്ബലു മിൻഹു സലാത്തുൻ. പക്ഷേ 60 വർഷം നിസ്കരിച്ചിട്ടും ഒരു നിസ്കാരം പോലും അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നില്ല. 60 വർഷം നിസ്കരിച്ചിട്ടും. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരം കേട്ട ആളുകൾ ചോദിച്ചു, കൈഫ ദാലിക്, 60 വർഷം നിസ്കരിച്ചിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിസ്കാരം പോലും, ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെടാതെ വന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ വ്യക്തി എന്ന് പറഞ്ഞാൽ, ലാ യുതിമ്മു റുകുഅഹ വല സുജൂദഹ വല ഖിയാമഹ വല ഖുശൂഅഹ. നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ റുകുഉ മര്യാദക്കല്ല ചെയ്യുന്നത്, അത് പൂർത്തിയായി ചെയ്യുന്നില്ല. സുജൂദ് ചെയ്യേണ്ട വിധമല്ല ചെയ്യുന്നത്. അവൻ നിസ്കാരത്തിൽ നിൽക്കുന്നുണ്ട്, ആ നൃത്തത്തിന് പ്രശ്നങ്ങളുണ്ട്. വല ഖുശൂഅഹ, നിസ്കാരത്തിനുണ്ടായിരിക്കേണ്ട അതിന്റെ മഖ്സൂദ്, അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായ ഖുശുഉ ഭയഭക്തി അതിൽ അവന് പോരായ്മയുണ്ട്. അതുകൊണ്ട് അവന്റെ നിസ്കാരം 60 വർഷം നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള വാചകം നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരുപാട് കാലമായി നിസ്കാരം തുടങ്ങിച്ചു. എന്താ നിസ്കാരത്തിന്റെ അവസ്ഥ? അതിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട അതിന്റെ അർഹാനകൾ, അതിന്റെ വാജിബാത്തുകൾ വല്ലതും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയണമെങ്കിൽ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഫലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനും പഠിക്കൽ നിർബന്ധമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉബൈൽ ഇബ്നു അയ്യാബ് റഹിമഹുള്ളാ പറഞ്ഞിട്ടുള്ളത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ച് അയാൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. സലാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് അവൻ പഠിക്കലും നിർബന്ധമാണ്. അയാൾ അറബി കോളേജ് പഠിക്കണമെന്നില്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ദീനീപരമായ പഠനം നടത്തിയ ആളുകൾ മാത്രം പഠിക്കേണ്ട കാര്യമല്ല. ഏത് കൂലിപ്പണിക്കാരനാണെങ്കിലും എത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെങ്കിലും അയാൾ നിസ്കരിക്കാൻ നിർബന്ധിതനാണോ, അയാൾ മുക്കല്ലഫാണോ, അള്ളാഹുവിന്റെ മതനിയമങ്ങൾ പാലിക്കപ്പെടാൻ ബാധ്യസ്ഥനാണോ, അവൻ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്. ഓരോ മുസ്ലിമും നിർബന്ധമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠനത്തെക്കുറിച്ച് പറഞ്ഞത്. ആ പഠനമേതാ? ദീനിന്റെ എല്ലാ വശങ്ങളും എല്ലാവരും പഠിക്കൽ നിർബന്ധമാണ് എന്ന് റസൂലുള്ള ഉദ്ദേശിച്ചിട്ടില്ല. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് നമ്മൾ നിർബന്ധമായി വിശ്വസിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം, നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. നിസ്കരിക്കാൻ നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, അത് പഠിക്കൽ നമ്മൾക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠനമാണ് നമ്മളുടെ ഒരു പരിധിവരെ നമ്മുടെ കർമ്മങ്ങൾ നേരെയാക്കാനുള്ള ഒരു പരിഹാരമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നിസ്കാരത്തിന്റെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം. നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി ഇന്റെ നിസ്കാരം കുറെ കാലമായി നിസ്കരിക്കുന്നു, ആ നിസ്കാരം ശരിയാവണമെന്നാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു കമാ റഅയ്തുമൂനീ ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ അപ്രകാരം കണ്ടോ സഹാബത്തിനോട് പറഞ്ഞാണ് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. റസൂലിന്റെ നിസ്കാരമാണോ ഞാൻ നിർവഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. അതെന്ത് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അറബി അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് കാര്യമായി തലയിൽ നിൽക്കുന്ന ആളല്ല എന്നുള്ള പല കാരണങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒരു വിഷയമല്ല നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ. അബുദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള വാചകം, നമ്മൾ ഈ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമോ എന്ന വിഷയത്തിലുള്ള ഒരു പേടി എത്രത്തോളം സഹാബത്ത് എന്ന് പറഞ്ഞാൽ ഖൈറുന്നാസി ഖർനി ും സുമല്ലദീനയലൂനഹും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ്. അതിൽ പ്രമുഖനായ സഹാബിയാണ് അബുദർദാ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്ന വാചകം കാണാൻ സാധിക്കും, ലഅൻ അസ്തയഖിന അന്നല്ലാഹ തഖബ്ബല മിന്നി സലാതൻ വാഹിദതൻ, അല്ലാഹു എന്നിൽ നിന്ന് ഒരു നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്ന ഉറപ്പ് എനിക്ക് കിട്ടലാണ്. അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവും ഈ ദുനിയാവിലുള്ളതൊക്കെ കിട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്റെ ഒരു നിസ്കാരം, ഒറ്റ നിസ്കാരം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നൊരു ഉറപ്പ് എനിക്ക് കിട്ടലാണ്. ഉറപ്പാർക്കും കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല. സഹാബി അബുദർദാ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന്റെ നിസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, എന്റെ ഒരു നിസ്കാരം അള്ളാഹു സ്വീകരിച്ചു എന്നെനിക്കൊരു ഉറപ്പ് കിട്ടലാണ്, ദുനിയാവും ദുനിയാവിലുള്ളതൊക്കെ കിട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടമെന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം നിസ്കാരം എന്ന് പറഞ്ഞ അത്രയും മഹത്തരമായിട്ടുള്ള കർമ്മമാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പറയുന്ന ഒരു വാചകമുണ്ട്, യഅതിയാലന്നാസി സമാൻ, നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മഹാതുൽ ഇബാദ, ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഇതാണ് ഉമ്മഹാതുൽ ഇബാദ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. അപ്പോ നമ്മൾ ചിന്തിക്കണം, ഇവിടെ അബുദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ആ വാചകം, എന്റെ കർമ്മങ്ങൾ ഒരൊറ്റ നിസ്കാരമെങ്കിലും സ്വീകരിക്കപ്പെടുമോ, അല്ലെങ്കിൽ എനിക്ക് അത് സ്വീകരിക്കും എന്നെനിക്ക് ഒരു ഉറപ്പ് കിട്ടലാണ് ഏറ്റവും എനിക്കിഷ്ടം എന്ന് അബുദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. സഹോദരങ്ങളെ, നമ്മൾ നിസ്കാരത്തെക്കുറിച്ച് ഇമാം അഹ്മദ് റഹിമഹുള്ള പറഞ്ഞു, ലയാൽ സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. 2-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള പറയുകയാണ്, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്. യുസല്ലൂന വഹും ലാ യുസല്ലൂൻ, അവർ നിസ്കരിക്കും പക്ഷെ അവർ യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്നവരല്ല. നിസ്കാരം പോലെയുള്ള ചില കർമ്മങ്ങൾ അവർ കാട്ടിക്കൂട്ടുന്നുണ്ട്, ചില പ്രകടനങ്ങൾ അവർ നടത്തുന്നുണ്ട്. പക്ഷേ അവർ യഥാർത്ഥത്തിലെല്ലാം നിസ്കരിക്കുന്നു, പക്ഷെ അവർ നിസ്കരിക്കുന്നില്ല. നമ്മളൊക്കെ അങ്ങനെയായിരിക്കും ഒരു പക്ഷേ. നമ്മൾ പേര് നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ അത് യഥാർത്ഥ നിസ്കാരം ആയിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ആ കാലമുണ്ടല്ലോ, വൈനി ലാ തഖവ്വഹു അയകൂന സമാനു ഹുവ ഹാദ സമാൻ, ആ ഞാൻ പേടിക്കുന്ന കാലമുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഈ കാലമാണ്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലമാണ് എന്ന് അദ്ദേഹം പേടിച്ചുപോയി എന്നാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്കപ്പുറം അദ്ദേഹം അത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലത്തെ നിസ്കാരം കണ്ട അവരെന്താ പറയും? അതുകൊണ്ട് സഹോദരങ്ങളെ, കർമ്മങ്ങൾ ചെയ്യുക എന്നതിനപ്പുറത്ത് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമോ എന്നുള്ള പേടി ഉണ്ടാകണം. അബുദർദായിന്റെ ഉദ്ധരണി പറഞ്ഞല്ലോ, ഒരു നിസ്കാരം എന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടും, അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പ് കിട്ടലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത്, ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് മുത്തഖികളിൽ നിന്നാണ്. ഹാബീലിന്റെയും കാബീലിന്റെയും ചരിത്രം പറയുന്നിടത്താണ് ഈ വിശദീകരണം വന്നിട്ട്, ഈ ആയത്ത് വന്നിട്ടുള്ളത്. പക്ഷെ ഈ ആയത്ത് പല സഹാബത്തിനെയും സലഫുകളെയും ബേജാറാക്കിയിട്ടുണ്ട്. ഇന്നമായ സഹബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖികളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള ആ പ്രയോഗമുണ്ടല്ലോ, അത് സഹാബത്തിനെ സലഫുകളെ വല്ലാതെ പേടിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പേടിയാണ് ഞങ്ങൾക്ക് തെക്കുണ്ടോ എന്ന്, തെക്കുള്ളവരിൽ നിന്ന് മാത്രം അള്ളാഹ് സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന തെക്കുവ അത് ശിർക്കാണ്, ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ കർമ്മം മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് മുഫസ്സിറുകളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്, ഒരുപാട് സഹാബത്ത് അവർ ശിർക്ക് ചെയ്യാത്തവരാണ്, പക്ഷേ അവർക്ക് ഈ ആയത്തിനെ കുറിച്ച് പേടിയുണ്ടെങ്കിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മങ്ങളിൽ തഖ്വയുണ്ടാകണമെന്നാണ് ഈ ആയത്തിന്റെ താല്പര്യം. ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ സൂക്ഷ്മതല്ലെങ്കിൽ അള്ളാഹു ആ കർമ്മം സ്വീകരിക്കില്ല. അവിടെ സൂക്ഷ്മത മുത്തഖികൾക്ക് മാത്രമേ ആ കർമ്മങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നാണ് ആയത്തിന്റെ ശരിയായ അർത്ഥം എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് സലഫുകളെ, മുൻഗാമികളെ പേടിപ്പിച്ചിട്ടുള്ള, കരയിപ്പിച്ചിട്ടുള്ള ആയത്താണിത്. ആമിർ ഇബ്നു അബ്ദില്ലാ റഹിമഹുള്ള മഹാനായ താബിഈയാണ്. അദ്ദേഹം മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അയാളിങ്ങനെ കരയുണ്ട്, മരിക്കാൻ സമയത്ത് കരയാണ്. മഹാനായ താബിഈ, സഹാബത്ത് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, മാ യുബ്കി, എന്താണ് താങ്കളെ കരയിപ്പിച്ചത്? അദ്ദേഹം പറഞ്ഞു, ആയത്തു ഫീ കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബിൽ ഒരു ആയത്താണ് എന്നെ കരയിപ്പിക്കുന്നത്. അയ്യത്തു ആയത്തിൻ, തിരിച്ചു ചോദിക്കുകയാണ്, ഏതായത്താണ് താങ്കളെ കരയിപ്പിച്ചത്? അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്നമായത്തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖികളിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നുള്ള ആയത്താണ് എന്നെ കരയിപ്പിച്ചത് എന്നാണ്. അയാൾ മുത്തഖിയാണോ എന്ന് അദ്ദേഹത്തിന് പേടിയാണ്, അദ്ദേഹത്തിന് ഒരു ഉറപ്പില്ല. അതുപോലെ അവരുടെ വിനയം കൊണ്ടും അള്ളാഹുവിനൊക്കെ എത്ര മാത്രം അവർ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. അവർക്ക് ആ പേടിയുണ്ടായിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചു എന്ന കൂടുതലായിട്ടുള്ള ആത്മവിശ്വാസത്തിലേക്ക് നമ്മൾ പോകരുത്. മറിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ മഹാനായ ഇബ്രാഹിം, ഇസ്മായിൽ അലൈഹിമസ്സലാം അവർ പ്രാർത്ഥിച്ചതുപോലെ റബ്ബന തഖബ്ബൽ മിന്ന എന്നുള്ള പ്രാർത്ഥന എല്ലാ കർമ്മങ്ങളുടെ കൂടെയും ഒരു പ്രാർത്ഥന മനസ്സെങ്കിലും ഇത് അല്ലാഹു എന്നിൽ നിന്ന് സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്നുള്ള ഒരു പ്രാർത്ഥന മനസ്സുണ്ടാകണം. ഈദിന്റെ ദിവസത്തിൽ പ്രത്യേകം സഹാബത്ത് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും എന്ന് പറയാറുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ കേട്ടവരാണ്. ജുബൈർ ഇബ്നു നുഫൈർ റഹിമഹുള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന സഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം إذا التقوا يوم العيد يقول بعضهم لبعض تقبل الله منا ومنك صحابة عيد الذي بسط الفرنال الذي بسط البرسفر مكانده مكيال أور برسفر نرتنا تهنيها أبي واجي واجي قبل نبار جال تقبل الله منا ومنك الله ننجل لنم ننجل لنم ينن لنم سيجري كتاي إن الله تعالى نمبر مدشيلي كنا പലപ്പോഴും പല ആളുകൾക്കും അതറിയാം, പല ആളുകൾക്കും അറിയാം. എന്നാൽ ചില ആളുകൾ ഒരു ഈദ് മുബാറക് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അത് തെറ്റായൊരു കാര്യമൊന്നുമല്ല, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പുണ്യം പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമൊന്നും അല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള അഭിവാദ്യങ്ങൾ പറയുന്നത് തെറ്റൊന്നുമില്ല. ഈദ് മുബാറക് എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ സഹാബത്ത് ചെയ്യുന്നൊരു കാര്യമുണ്ട്, അത് ചെയ്യുന്നതിന്റെ കൂടെയായിരിക്കണം നമ്മൾ മറ്റത് ചെയ്യേണ്ടത്. ഇത് ചെയ്യാതെ സഹാബത്തിന്റെ കൗലിനെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള ചില കാര്യങ്ങൾ സ്വീകരിക്കുന്നത് ശരിയല്ല. തഖബ്ബലല്ലാഹു മിന്നാ വമിൻഹു എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഈദുൽ മുബാറക് എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ തഖബ്ബലല്ലാഹു മിന്നാ വമിൻഹു അവിടെ പറയുന്ന കാര്യം എന്താ? കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ട അള്ളാഹു സ്വീകരിക്കാനുള്ള ദുആയാണ് അവിടെയുള്ളത്. ഓരോ ദിവസവും സുബ്ഹ് നമസ്കാരം കഴിഞ്ഞാൽ റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളതാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വരിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. ഇതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. നമുക്കറിയാം പലർക്കും, പക്ഷെ പലരും അത് ചെയ്യാറില്ല എന്നുള്ളതാണ്. രാവിലെ തന്നെ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞാൽ തന്നെ ചൊല്ലുന്ന ആ സുബ്ഹിന് ശേഷമുള്ള അദ്ഖാറുകളിൽ, അദ്ഖാറു സബാഹിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ ഉപകാരപ്രദമായ ഇൽമിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. വരിസ്ഖൻ തയ്യിബ ഹലാലായ ഭക്ഷണം, വഅമലൻ മുതഖബ്ബല സ്വീകരിക്കപ്പെടുന്ന അല്ലാഹു സ്വീകരിക്കുന്ന അമൽ, അതാണ് അവിടെ രാവിലെ തന്നെ നമ്മൾ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനയുള്ളത്. സഹോദരങ്ങളെ, കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നമ്മൾക്ക് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അല്ലാഹു ഇത് സ്വീകരിക്കണമേ, അല്ലാഹു ഇത് സ്വീകരിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. ഓരോ കർമ്മത്തിന്റെയും കൂടെ ആ ഒരു പ്രാർത്ഥന മനസ്സുണ്ടാകണം. അല്ലാഹു തആല നമ്മൾ റമദാനിൽ ചെയ്തതും അല്ലാത്ത കാലങ്ങളിൽ ചെയ്തതുമായ അമലുകൾ കബൂൽ ചെയ്ത് അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. കർമ്മങ്ങളുടെ കൂടെ തന്നെ അത് അള്ളാഹു സ്വീകരിക്കണമെന്നുള്ള പ്രാർത്ഥനയുണ്ടാകണം എന്നാണ് പറഞ്ഞത്. നമ്മൾ നമ്മുടെ കർമ്മങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഒരു കർമ്മം ചെയ്താൽ പിന്നെ അതിനെക്കുറിച്ചൊരു ചിന്തയില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്. എന്താ ഞാനിപ്പോൾ ചെയ്തതിൻ്റെ അവസ്ഥ, ഇത്രയും കാലം ചെയ്തതിന്റെ അവസ്ഥ എന്ന് ഇടയ്ക്ക് ചിന്തിക്കണം. അതിനാണ് മുഹാസബത്തുൽ നഫ്സ്, ആത്മവിചാരണ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ഉണ്ടാകേണ്ട ഒന്നാണ് ഹിഫ്ളുൽ അമാൽ, നമ്മൾ ചെയ്യുന്ന അമലുകളെ നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലം നാളെ പരലോകത്ത് നമ്മൾക്ക് തന്നെ കിട്ടണം. അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തു, അത് അല്ലാഹു സ്വീകരിച്ചു. ആ കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന, ആ കർമ്മങ്ങളുടെ പ്രതിഫലം കുറച്ചു കളയുന്ന, അല്ലെങ്കിൽ കർമ്മങ്ങളെ മൊത്തത്തിൽ തന്നെ നശിപ്പിച്ചു കളയുന്ന വല്ല തിന്മകളും നമ്മളിൽ സംഭവിച്ചാൽ നാളെ പരലോകത്തെത്തിയാൽ നമുക്കൊന്നും ഉണ്ടാകില്ല. പക്ഷെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ കർമ്മങ്ങളൊക്കെ ഒളിഞ്ഞുപോയിട്ടുണ്ടാകും. അല്ലാഹു പറഞ്ഞു, റസൂൽ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം. വലാ തുബ്തിലു അഅമാലകും നിങ്ങൾ നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കി കളയരുത്, നിഷ്ഫലമാക്കി കളയരുത്. നമ്മൾ ചെയ്ത അമലുകൾ അത് നശിപ്പിച്ചു കളയാൻ പാടില്ല. നമ്മൾ ചെയ്ത അമലുകൾക്ക് പുണ്യം കിട്ടണം. നാളെ പരലോകത്തെത്തുമ്പോൾ ഒരുപാട് കർമ്മങ്ങളുണ്ട് എന്ന പ്രതീക്ഷയിൽ ചെല്ലുമ്പോൾ വട്ടപൂജ്യമായി നമ്മുടെ കർമ്മരേഖ കാണപ്പെടുമ്പോൾ എത്രമാത്രം വലിയ നഷ്ടമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം. സഹോദരങ്ങളെ, കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ കൂടെ ഉണ്ടായിരിക്കേണ്ട മറ്റൊന്നാണ് ഈ കർമ്മങ്ങൾ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം, നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, വലൈസശ്ശഅ്നു ഫിൽ അമൽ അമലുകൾ ചെയ്യുക എന്നുള്ളതല്ല കാര്യം, ഇന്നമശ്ശഅ്നു ഫീ ഹിഫ്ളിൽ അമൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ആ അമലുകളെ സംരക്ഷിക്കലാണ്. മിമ്മ യുഫ്സിദുഹു വയുഹ്ബിതുഹു ആ കർമ്മങ്ങളെ നശിപ്പിച്ചു കളയുന്ന, അതിനെ കേടാക്കി കളയുന്ന തിന്മകളിൽ നിന്ന് ആ കർമ്മങ്ങളെ നമ്മൾ സംരക്ഷിക്കണം. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, അതിന്റെ കൂടെ തന്നെ ആ കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന വല്ലതും ചെയ്താൽ ആ കർമ്മങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകില്ല, ആ കർമ്മങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകില്ല. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ശിർക്ക്. എത്ര നന്മ ചെയ്താലും ശിർക്ക് ചെയ്യുന്നതോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ല, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്രക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കും വഹി നൽകപ്പെട്ടിട്ടുള്ള കാര്യമാണ് ശിർക്ക് താങ്കളാണ് ചെയ്യുന്നതെങ്കിലും ലയഹ്ബതന്ന അമലുക അമലുകൾ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും, അങ്ങനെ നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം പോയി. 18 പ്രവാചകന്മാരുടെ പേരെടുത്തു പറഞ്ഞ് സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല അവരെ കുറിച്ച് പറഞ്ഞത് വലൗ അശ്രകു ലഹബിത അൻഹും മാ കാനു യഅമലൂ, അവരാണ് ശിർക്ക് ചെയ്തതെങ്കിൽ അവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞുപോകും. പ്രവാചകന്മാർ ശിർക്ക് ചെയ്താൽ കർമ്മങ്ങൾ പൊളിഞ്ഞുപോകുമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കർമ്മങ്ങൾ പൊളിഞ്ഞുപോകുമെന്നതിൽ യാതൊരു സംശയമില്ല. അവരേറ്റവും നല്ല മനുഷ്യന്മാരാണ്. അവരുടെ കർമ്മങ്ങൾ ശിർക്കോടുകൂടി പൊളിഞ്ഞുപോകുമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ കർമ്മങ്ങളൊക്കെ പോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട, ഏറ്റവും ശ്രദ്ധിക്കേണ്ട തിന്മ എന്ന് പറഞ്ഞാൽ ശിർക്ക് നമ്മളിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാൻ ഖൈറു ഹാദിഹി ഉമ്മതി ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാണ്. റസൂലുള്ള കഴിഞ്ഞാൽ പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് റസൂലുള്ള പറയുകയാണ്, ലശ്ശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ നമ്മ വല്ലദീ നഫ്സി ബിയദി ലശ്ശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ നമ്മ. അബൂബക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? അബൂബക്കറിന്റെ ഈമാൻ ഒരു തട്ടിലും ഈ ഉമ്മത്തിലെ മറ്റുള്ള ആളുകളുടെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാനാണ് ഖനം തൂങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അബൂബക്കറിനോടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്? അള്ളാഹു തന്നെയാണ് സത്യം. ലശ്ശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ നമ്മ, ഒരു ഉറുമ്പ് അരിച്ചു വരുന്നത് നമുക്ക് കാണാൻ വലിയ പ്രയാസമായിരിക്കും, പെട്ടെന്ന് കാണൂല. അതിനേക്കാൾ ഗോപ്യമായിട്ടാണ് ശിർക്ക് കടന്നു വരിക എന്ന് പറഞ്ഞു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ ശിർക്കിൽ നിന്ന് ചെറിയതാകട്ടെ വലിയതാകട്ടെ, ചെറിയ ശിർക്കും വലിയ ശിർക്കും ഉണ്ടല്ലോ, അത് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. اللهم اني اعوذ بك ان اشرك بك وانا اعلم واستغفرك لما لا اعلم. ചെറിയ ശിർക്കിൽ നിന്നും വലിയ ശിർക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം നശിച്ചുപോയി, എല്ലാം നശിച്ചുപോയി. ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തേണ്ട, ഞാനും നിങ്ങളും പേടിക്കേണ്ട. അബൂബക്കറിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നതിൽ യാതൊരു സംശയവുമില്ല. അബൂബക്കറിനോട് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഈമാനുള്ള ഈ ഉമ്മത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ ഏറ്റവും ഉത്തമനായ മനുഷ്യനോടാണ് റസൂലുള്ള ശിർക്കിനെ കുറിച്ച് പറഞ്ഞതെങ്കിൽ തൗഹീദുള്ളവരാണ് എന്നുള്ള അഹങ്കാരം ഒരിക്കലും നമ്മളിലേക്ക് കയറി വരാൻ പാടില്ല. നിരന്തരം ഓർമ്മപ്പെടുത്തണം സഹോദരങ്ങളെ ശിർക്കിനെ സംബന്ധിച്ച്, കാരണം ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ അമലുകളൊക്കെ പൊളിഞ്ഞുപോയി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് തിന്മകളുണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ പൊളിച്ചു കളയുന്ന. ഒരു ഭാഗത്ത് നമ്മൾ ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ അമലുകൾ പൊളിച്ചു കളയുന്ന മറ്റു കർമ്മങ്ങൾ നമ്മുടെ മറ്റു മറുഭാഗത്തിലൂടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ ഒക്കെ നഷ്ടപ്പെട്ടു പോകും. ഒരു മുസ്ലിം സഹോദരനെ കുറിച്ച് ഗീബത്ത് പറഞ്ഞാൽ, അതുപോലെ തന്നെ മനുഷ്യരാരാകട്ടെ അന്യായമായ അവരുടെ രക്തം ചിന്തിയാൽ, അവരെ ഉപദ്രവിച്ചാൽ സഹോദരങ്ങളെ, അത് മുഖേന നമ്മുടെ അമലുകൾ അവരിലേക്ക് പോകും. നമ്മൾ കേട്ട ഹദീസുകളാണ്, നമ്മുടെ സൽക്കർമ്മം അവരിലേക്ക് പോകും. നമ്മളിൽ സൽക്കർമ്മം കൊടുക്കാനില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി, അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരുടെ തിന്മ നമ്മളിലേക്ക് വരും. ഇവിടൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഏത് കർമ്മമാണ് അവരിലേക്ക് പോവുക? അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിച്ച കർമ്മ പോവുക എന്നൊന്ന് ശ്രദ്ധിക്കണം. നമ്മളൊരാളെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞു, ഒരാളെക്കുറിച്ച് കളവ് പറഞ്ഞു, നാളെ പരലോകത്ത് അള്ളാഹു തആല അള്ളാഹുവിന്റെ നീതിയുടെ ഭാഗമായി അള്ളാഹു അത് കൃത്യമായി പരിഹരിക്കും. ഇവന്റെ കർമ്മം അവനിലേക്ക് കൊടുക്കും. അവനെക്കുറിച്ചാണ് റസൂലുള്ള പറഞ്ഞു, അൽ മുഫ്ലിസു ഫിഹാദിയിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പാപ്പരായവൻ. ഒരുപാട് സൽക്കർമ്മങ്ങളായിട്ടാണ് ചെന്നത്, പക്ഷേ അവന്റെ ഒക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. കാരണം അവൻ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, മറ്റുള്ളവരുടെ രക്തം ചിന്തിയിട്ടുണ്ട്, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന്റെ കർമ്മം അങ്ങോട്ട് പോവുകയാണ്. ഏത് കർമ്മമാണ് പോകുന്നത്? സ്വീകരിച്ച കർമ്മം. അള്ളാഹു സ്വീകരിക്കാത്ത കർമ്മങ്ങൾ അള്ളാഹു കർമ്മങ്ങളായി തന്നെ പരിഗണിക്കൂല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് ചെയ്തു, അതിൽ കുറച്ച് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. എത്രത്തോളം സ്വീകരിച്ചു എന്ന് ഒരു ഉറപ്പില്ല. ആ സ്വീകരിച്ച കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണ് ഈ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ള ചിന്ത. ഇത്തരം തിന്മകൾ സംഭവിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത്, കുഫ്ർ സംഭവിച്ചാൽ അവന്റെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെന്ന് സൂറത്തുൽ മാഇദയിൽ പറഞ്ഞു. വമയ്യ ഖുർബിൽ ഈമാൻ, ആരാണോ കാഫിറാകുന്നത് ഫഖദ് ഹബിത അമലുഹു, അവന്റെ അമലതോടുകൂടി പൊളിഞ്ഞുപോയി. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്തിൽ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. കുഫ്ർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു മതം മാറി മറ്റൊരു മതത്തിലേക്ക് ചേർന്നാൽ മാത്രമല്ല കുഫ്റാകുക, ഞാൻ മുസ്ലിമല്ല ഇനി മുതൽ മറ്റൊരു മതത്തിന്റെ ആളാണ് എന്ന് പ്രഖ്യാപിച്ചാൽ മാത്രമല്ല സഹോദരങ്ങളെ കാഫിറാകുക. അതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇൻഷാല്ലാഹ് നമ്മൾ ഇവിടെ വിശദീകരിക്കും ഇൻഷാല്ലാഹ് പിന്നീടുള്ള സന്ദർഭങ്ങളിൽ. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നമ്മിൽ പൊളിഞ്ഞുപോയി, നമ്മൾ ഇസ്ലാമിൽ ഔട്ടായി, പേര് മുസ്ലിമായിരിക്കും, നമ്മൾ മുസ്ലിം മഹലിൽ ഉണ്ടായിരിക്കും, മുസ്ലിം പള്ളിയിൽ നമ്മൾ വരുന്നുണ്ടാവും, പക്ഷെ അള്ളാഹിന്റെ അടുത്ത് നമ്മൾ നാളെ പരലോകത്ത് അള്ളാഹു നമ്മളുടെ കർമ്മങ്ങൾ ധൂളിയാക്കി മാറ്റും, ഒന്നുമല്ലാതെ ആക്കി മാറ്റും. അത് അള്ളാഹു നാളെ പരലോകത്ത് ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും പഠിക്കണം ഈ വിഷയം. എന്റെ അമലുകൾ പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, അതെന്റെ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതിന് നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ എന്തിനാണ് നമുക്ക് വേറെ എന്തിനാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്? നമ്മുടെ കർമ്മങ്ങൾ സുരക്ഷിതമാക്കാൻ നാളെ പരലോകത്തേക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം തെറ്റിയിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് കർമ്മങ്ങളുണ്ട് നമ്മുടെ കർമ്മങ്ങൾ കുളിച്ചു കളയുന്ന കാര്യങ്ങൾ. അതിലൊന്നാണ് മദ്യപാനം എന്നുള്ളത്. അത് മാത്രം നമ്മൾക്ക് ഇവിടെ പറയാൻ സാധിക്കും. ഒരുപാട് താക്കീതുകൾ വന്നിട്ടുള്ള ഒന്നാണ് മദ്യപാനം, കള്ളു കുടിക്കുക എന്നുള്ളത്. വളരെ വ്യാപകമായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഖിയാമത്ത് നാളിന്റെ അടയാളമായി തന്നെ പറഞ്ഞിട്ടുള്ളത് കള്ള് മദ്യപാനം വ്യാപിക്കുമെന്നുള്ളതാണ്. റസൂലുള്ള പറഞ്ഞൊരു ഹദീസ് കൂടി പറയാം. മൻശരീവൽ ഖംറ, ആരെങ്കിലും കള്ള് കുടിച്ചാൽ ലം തുഖബ്ബലഹു സലാത്തു അർബഈന സബാഹ, 40 ദിവസത്തിലെ പകലിലുള്ള നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. ഒരൊറ്റ കുടി കുടിച്ചാൽ മതി. മുഴുകുടിയൻ സ്ഥിരമായി കുടിക്കുന്നവനെ കുറിച്ച് വേറെയും ശക്തമായ താക്കീത് വന്നിട്ടുണ്ട്. ഇത് കള്ള് കുടിച്ചവന്റെ അവസ്ഥ. ഒരു പ്രാവശ്യം കുടിച്ചാൽ 40 പകലിലെ നിസ്കാരമില്ലല്ല, സ്വീകരിക്കൂല. പക്ഷെ അവന് തൗബയുണ്ട്. എത്ര കള്ളു കുടിയനാണെങ്കിലും സമൂഹത്തിലെല്ലാവരും അവനെ കുറിച്ച് പറഞ്ഞു അവൻ മുഴുകുടിയനാണ്, അവനൊന്നും ഇനി നന്നാകൂല എന്ന് ആളുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നമ്മൾ നിരാശരാകാൻ പാടില്ല. അള്ളാഹ് തൗബ സ്വീകരിക്കും, അള്ളാഹു തൗബ സ്വീകരിക്കും. മനുഷ്യർക്കാണ് പൊറുക്കാൻ പ്രയാസം, അള്ളാഹു പൊറുക്കും. എത്ര വലിയ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പൊറുക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കള്ളു കുടിച്ചാൽ അവന്റെ 40 ദിവസം നിസ്കാരം പോകും. അങ്ങനെ ഒരുപാട് കർമ്മങ്ങളുണ്ട് നമ്മുടെ കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന കാര്യങ്ങൾ. അത് നമ്മുടെ ജീവിതത്തിലില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ചെയ്ത അമലുകളുടെ പ്രതിഫലം നമ്മൾക്ക് തന്നെ കിട്ടണം. ഒന്നാമതായി നമ്മൾ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകും, പക്ഷേ നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ, അവരെക്കുറിച്ച് കളവ് പറയുമ്പോൾ, അപവാദം പറയുമ്പോൾ, അവരെക്കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ, അവരെ ആക്രമിക്കുമ്പോൾ, അവരെ നാവുകൊണ്ടും മറ്റും ഉപദ്രവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നവർ നമ്മൾ കുറച്ച് വലുതായിട്ടുണ്ട് എന്നുള്ളത്. ഒരുത്തനടിച്ച് പരാജയപ്പെടുത്തിയാൽ ഞാൻ ഉഷാറായി എന്നൊരാളും ധരിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്ന അവന് തന്നെയാണ്, അവനാണ് നഷ്ടം. ഈ അടിക്കപ്പെട്ട വ്യക്തി അവൻ സഹിച്ചു, ക്ഷമിച്ചുവെങ്കിൽ നാളെ പരലോകത്ത് ഇവൻ ചെയ്ത അവൻ അവനിലേക്ക് കിട്ടും എന്നുള്ള ചിന്ത ഓരോ പീഡിപ്പിക്കപ്പെടുന്നവനും പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പീഡിപ്പിക്കുന്നവനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരാളെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ നമ്മളല്ല ഒരിക്കലും ഉയരുന്നത്, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അള്ളാഹു സ്വീകരിച്ച കർമ്മങ്ങളിൽ നിന്നൊന്ന് നമ്മൾ അവന് കൊടുക്കണം, ദാനം ചെയ്യണം. യഥാർത്ഥത്തിൽ നമ്മളൊരാളെക്കുറിച്ച് ഗീബത്ത് പറയുന്നു, ഒരാളെക്കുറിച്ച് കളവ് പറയുന്നു എന്ന് കരുതുക, എന്തവിടെ സംഭവിക്കുന്നത്? നമ്മൾ വളരെ പ്രയാസപ്പെട്ട് ചെയ്ത അമൽ അള്ളാഹു സ്വീകരിച്ചൊരു അമൽ അവരെന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് തുല്യല്ലേ? സഹോദരങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മൾ ചെയ്ത എല്ലാ അമലുകളും കബൂൽ ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.